സ്റ്റുഡിയോകൾക്കുള്ളിൽ സെറ്റിട്ട് സിനിമ പിടിച്ച കാലം ഓർമ്മകളിൽ നിന്ന് പോലും മാഞ്ഞു തുടങ്ങുന്നു. എടുത്താൽ പൊങ്ങാത്ത സിനിമാ ക്യാമറയും കിലോമീറ്ററുകൾ നീളമുള്ള ഫിലിം റീലുമെല്ലാം ഇപ്പോൾ ചലച്ചിത്ര മ്യൂസിയങ്ങളിലെ മാത്രം കാഴ്ച. സാങ്കേതിക വിദ്യകളുടെ പിറകെയോടുന്ന ജീവിതത്തിൽ ഇന്ന് എവിടെയും എപ്പോഴും സിനിമകൾ പിറക്കാം. കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ പോലും സിനിമാ ക്യാമറയായി മാറുന്നു. ചുറ്റും കാണുന്നവർ അതിലെ അഭിനേതാക്കളാകുന്നു. സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ കൂടി വ്യാപിക്കുന്നതോടെ ഇത്തരം ചിത്രങ്ങളുടെ പ്രദർശനവും തിയേറ്ററിൻ്റെയോ ടിവി സെറ്റിൻ്റെയോ സ്ക്രീൻ പൊളിച്ച് പുറത്തു ചാടുകയാണ്. അങ്ങനെ സിനിമയിൽ യഥാർത്ഥ ജനാധിപത്യം വരുന്ന കാലമാണ്. ഒരു തമാശയ്ക്ക് വേണ്ടിയോ നാലാൾ അറിയാൻ വേണ്ടിയോ മാത്രം ഇത്തരത്തിൽ ചിത്രങ്ങളെടുക്കുന്നവരും കൂടി വരുന്നുണ്ട്. പക്ഷെ അതിനിടയിലും സിനിമയെയും ഹ്രസ്വചിത്രങ്ങളെയുമെല്ലാം പ്രണയിച്ച് അതിനെ ഗൗരവത്തോടെ സമീപിക്കുകയും തിരക്കേറിയ ജീവിതത്തിൽ അതിനായി സമയവും സ്വന്തം കയ്യിൽ നിന്ന് പണവും മുടക്കുകയും ചെയ്യുന്ന കുറേ പേരുമുണ്ട്. അത്തരത്തിലൊരു കൂട്ടായ്മയാണ് ഓസ്ട്രേലിയൻ തലസ്ഥാന നഗരമായ കാൻബറയിലുമുള്ളത്. കഥയും കഥാപാത്രങ്ങളും ഡയലോഗുകളുമെല്ലാം മനസ്സിൽ നിറച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മലയാളി യുവാക്കൾ. പരിമിതമായ പരിജ്ഞാനവും സൗകര്യങ്ങളും മാത്രമുള്ളപ്പോഴും അതിനുള്ളിൽ നിന്ന് നല്ല ചിത്രങ്ങൾ മാത്രമെടുക്കുക, അതിലൂടെ സമൂഹത്തിന് എന്തെങ്കിലും സംഭാവന നൽകുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുകയാണിവർ. വിജയ് ജോസഫ്, ശ്രീജിത്ത് ഗംഗാധരൻ, അരുൺ ചന്തു നായർ, നിധിൻ, യദുകൃഷ്ണ, അശ്വിൻ, നിജോ തുടങ്ങിയവർ ഒരുമിച്ച് കൂടിയത് തന്നെ അരങ്ങിനോടും സിനിമയോടുമുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടാണ്. നാടകവേദികളിലൂടെയാണ് തങ്ങൾ ചിത്രങ്ങളിലേക്ക് എത്തിയതെന്ന് ശ്രീജിത്ത് ഗംഗാധരൻ ഓർക്കുന്നു.
ആദ്യം ഞങ്ങൾ ചെയ്തത് ഒരു കൊട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സ്കിറ്റ് ആയിരുന്നു, ഒരു ഓണാഘോഷത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അന്ന് മറ്റേ മുത്തൂറ്റ് കേസൊക്കെ നടക്കുന്ന സമയമായിരുന്നു കൊട്ടേഷൻ. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മഹാബലിനെ തട്ടാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ കൊട്ടേഷൻ കൊടുക്കുന്നതായിട്ട് മഹാവിഷ്ണുവിന്, അങ്ങനെ ഒരു ഞങ്ങളൊരു സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് പരിപാടി ചെയ്യണ്ടായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു മൈം ഡ്രാമ ചെയ്തു, തനിയാവർത്തനം എന്ന് പറഞ്ഞു. അത് ഞങ്ങള് പണ്ട് ചെയ്തിരുന്ന ഒരു സാധനം ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്, ലൈക്ക് നമ്മുടെ നാട്ടിലെ സ്ത്രീ പീഡനത്തിനെ കുറിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അപ്പൊ എപ്പോഴും ഞങ്ങൾ സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പാഷനായിരുന്നു. പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിലും അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഡിജിറ്റൽ മീഡിയ ഇതൊന്നും ഈ ക്യാമറകളൊന്നും അത്രയും ഡെവലപ്ഡ് ആയിട്ടില്ല. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ ക്യാമറകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആ പാഷനായിട്ടായ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളൊരു ഒരു നിതിൻ ആണ് ഞങ്ങൾക്ക് ഒരു ഓൺലൈനായിട്ട് ഒരു ഞങ്ങൾക്കൊരു ചെറുകഥ കിട്ടിയത്, ദ പെർഫെക്റ്റ് മേഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം പിടിച്ചു. അത് പക്ഷെ അത് ഭയങ്കര എന്താ പറയുക, സീറോ ബജറ്റ് ഫിലിമിംഗ് ആയിരുന്നു. ഞങ്ങളൊരു ചെറിയൊരു ഹാൻഡിക്യാം ഉപയോഗിച്ചാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പ്രോപ്പർ പെർമിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിനിൽ വെച്ച് ചെയ്യണമായിരുന്നു, ഷൂട്ട് ചെയ്യണമായിരുന്നു. ഒരു മണിക്കൂറുണ്ട് ഞങ്ങൾ ട്രെയിനിലെ ഷൂട്ടിംഗ് തീർക്കേണ്ടി വന്നു. അത് പക്ഷെ ഞങ്ങൾക്കൊരു ഒരു ഇത് ഒരു സൂചനയാണ് തന്നെ എന്ന് വെച്ചാൽ നമ്മൾക്കും ഇതൊക്കെ ചെയ്യാം. നമ്മൾക്ക് ഇപ്പോൾ ലിമിറ്റഡ് റിസോഴ്സ് ആണെങ്കിലും നമുക്കിത് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നത് ആ ഒരു സാധനമായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരുപാട് ഷോർട്ട് ഫിലിംസും പിന്നെ നാടകങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് കാൻബറയിൽ.
ഈ ആദ്യ സംരംഭത്തിൽ നേരിട്ട വെല്ലുവിളികൾ ഏറെയായിരുന്നുവെന്ന് ചിത്രത്തിന്റെ ക്യാമറമാനായിരുന്ന അരുൺ ചന്തു നായർ പറയുന്നു.
ഞങ്ങൾ ജസ്റ്റ് ഹാൻഡിക്യാമിൽ എടുത്തത്, ആദ്യമായിട്ട് എടുക്കുന്ന എല്ലാവരും പുതിയതായിട്ടാണ്. അതുപോലെ അഭിനയിക്കുന്നവരെല്ലാവരും ആദ്യമായിട്ട്, എഡിറ്റിംഗ് ആദ്യമായിട്ട്. അതൊരു ട്രെയിനിൽ വെച്ചുള്ള ഒരു കഥയായിരുന്നു. ഒരു ഓഫീസിൽ നിന്ന് വൈകുന്നേരം ഇറങ്ങിയിട്ട് പിന്നെ അത് രാത്രിയാവുന്ന വരെയുള്ള ഒരു സമയം. അപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ഈ ട്രെയിനിൽ വെച്ചൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് നമ്മൾ അപ്രൂവൽ ചോദിച്ചു. ആദ്യം തന്നു വന്നു കഴിഞ്ഞിട്ട് അവര് റിജക്ട് ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോഴാണ് നമ്മൾ പോയി അങ്ങ് എടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ പോയി എടുത്തത്. കഥ എന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എടുത്തത്, അതായത് വെളുപ്പിനെ 4 മണിക്ക് പോയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 6-7 മണി അപ്പൊ വെളിച്ചം വരുമ്പോ തീരത്തക്ക രീതിയിൽ നമ്മൾ എടുത്തു തീർക്കുകയാണ്.
ആദ്യ ചിത്രത്തിന് ശേഷം സിനിമാ മേഖലയോടുള്ള ഇവരുടെ പ്രണയം കൂടുകയായിരുന്നു. അതിനിടയ്ക്ക് നാടകവേദികളിലും സജീവമായി. കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ കോഴിയും കുറുക്കനും എന്ന നാടകം കാൻബറയിൽ മാത്രമല്ല സിഡ്നി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും ശ്രദ്ധിക്കപ്പെട്ടു.
നാടകം ആരംഭിക്കുന്നു കോഴിയും കുറുക്കനും.
ഒരു കോഴിയുടെ ജീവിതം ഒരുപാട് പേരിൽ നിന്നുള്ള ഒളിച്ചു കലയാണ്. ആ ഒളിച്ചു കളി എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ചിറകിന് ബലം വരും വരെ പരുന്തുകളിൽ നിന്നും കാക്കകളിൽ നിന്നും ഒളിച്ചു നടക്കണം. ചിറകിന് ബലം വന്നാലോ നമ്മുടെ വർഗ ശത്രുക്കൾ വരികയായി. അറിയില്ലേ? കുറുക്കന്മാർ.
അതിനിടയിലായിരുന്നു മലയാള മനോരമ സംഘടിപ്പിച്ച മൊബൈൽ ഫോൺ ഹ്രസ്വചിത്ര മത്സരത്തിലും ഈ കൂട്ടുകാർ പങ്കെടുത്തത്. മഴ എന്ന വിഷയത്തെക്കുറിച്ച് 2 മിനിറ്റിൽ താഴെയുള്ള ഹ്രസ്വചിത്രം എടുക്കണമെന്നതായിരുന്നു മത്സരത്തിന്റെ നിബന്ധന. ഓസ്ട്രേലിയയിൽ മഴയില്ലാത്ത സമയത്ത് മഴയെക്കുറിച്ച് ചിത്രമെടുക്കുന്നത് ഒരു വെല്ലുവിളിയായിരുന്നുവെന്ന് സംവിധായകൻ വിജയ് ജോസഫ് പറയുന്നു.
മഴ എന്നുള്ള തീമായപ്പോ തന്നെ ആദ്യം നമുക്ക് കുറച്ചൊരു സങ്കോചം ഉണ്ടായിരുന്നു. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ ആ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. അപ്പം മഴ എന്നുള്ള തീം ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഒരു ഒരു ചെറിയൊരു ഫിലിം പിടിച്ച് അവർക്ക് അയക്കും എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. അപ്പം മഴ കാണിക്കാതെ തന്നെ മഴ എന്ന തീമിന്റെ തീവ്രത അല്ലെങ്കിൽ ആ തീമിന്റെ ഫീൽ അതുപോലെ തന്നെ കാണികൾക്ക് കൊടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പിന്നീട് ചെയ്തത്. അതായത് അപ്പൊ ഓസ്ട്രേലിയയുടെ കോണ്ടെക്സ്റ്റ് നമ്മൾ ആലോചിച്ചപ്പോഴത്തേക്കും കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഭൂഖണ്ഡങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ. അപ്പോ നമ്മൾ ആലോചിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ മഴയെ പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യാമായിരുന്നു. അതായത് ആസന്നമായ ഒരു കാലത്തിലേക്കുള്ള ഒരു നോട്ടമായിരുന്നു. ഇനിയൊരു 20-25 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അനന്തര തലമുറകൾ വരുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് കുടിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്കുമുള്ള വെള്ളം പലപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല. അപ്പൊ വെള്ളം അവൈലബിൾ ആവുന്ന കാലത്ത് അവൈലബിൾ അല്ലാത്തൊരു സമയത്ത് നമ്മൾ മഴയെക്കുറിച്ച് പലപ്പോഴും നൊസ്റ്റാളജിക്കായിട്ട് മാത്രം ചിന്തിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഈ നൊസ്റ്റാളജിയൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ ചിലപ്പോൾ നമ്മൾ ഓർത്തെടുക്കുന്നത് ഒരു ഐഫോണിൽ ഒരു ആപ്ലിക്കേഷൻ റെയിൻ എന്നൊരു ആപ്ലിക്കേഷനിൽ കൂടി ആയിരിക്കാം. അതിനൊരു ഡാർക്ക് ആയിട്ടുള്ള ഡാർക്കായിട്ടുള്ള വശമാണ് ഇത് ഇതിലൂടെ പറയാൻ ശ്രമിച്ചത്. ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു വരുന്നു. അയാൾ കടന്നു വന്നതിന് ശേഷം അയാൾക്കപ്പോ വീട്ടിൽ അയാളുടെ വീട്ടിലെ ഒരു ചെറിയൊരു പോട്ടിൽ ഒരു മീനെ വളർത്തുന്നുണ്ട്, അയാൾ ഒരു ചെടിയെ വളർത്തുന്നുണ്ട്. ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്ന് മിനറൽ വാട്ടർ എടുത്ത് മീനിന് ഒഴിച്ചു കൊടുക്കുന്നു, മീനിന്റെ പോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു, ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അയാളുടെ നൊസ്റ്റാൾജി അയാള് ഓർത്തെടുക്കുന്നത് ഐഫോണിലൂടെ ഒരു ആപ്പിലൂടെയാണ്. റെയിൻ എന്ന പറഞ്ഞ ആപ്പ് ക്ലിക്ക് ചെയ്തിട്ട് അയാള് മഴ പെയ്യുന്നത് ആസ്വദിച്ചിരിക്കുന്നു. ഇതൊരു ചെറിയ സിനിമയാണ്, 2 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു സിനിമ. പല കാര്യങ്ങളും പറയാനുള്ള ശ്രമിച്ചിട്ടുണ്ട്.
മൊബൈൽ ഫോണിലും അല്ലാതെയുമൊക്കെ ചുരുങ്ങിയ ചെലവിൽ ചിത്രമെടുക്കുമ്പോഴുള്ള പരിമിതികളും ഏറെയാണെന്ന് വിജയ് ചൂണ്ടിക്കാട്ടി.
മൊബൈൽ ഫോണിൽ വളരെയധികം പരിമിതികളുണ്ട്. കാരണം നമുക്കൊരിക്കലും സൂമിങ്ങും അതുപോലുള്ള ഒരു ഫെസിലിറ്റീസും പഠിക്കും. ഒരു മോഡലിട്ട് ആ മോഡലിൽ തന്നെ നമ്മളത് ചെയ്യേണ്ടി വരും. പിന്നെ സൗണ്ടിനെ കുറിച്ച് ഒരിക്കലും ആലോചിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു ഒരിക്കലും വലിയ രീതിയിലുള്ള മൂവ്മെന്റ്സ്, ഫോക്കസിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം മൊബൈൽ ഫോണിൽ ചെയ്യുമ്പോൾ വരും. പക്ഷെ നമ്മളത് കുറച്ച് പ്ലാൻഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ഫോണിലും ചെയ്യാൻ പറ്റും. പക്ഷെ പരിമിതികൾ കണ്ടമാനം വരെയുണ്ട്.
എന്നാൽ ഈ പരിമിതികൾക്കിടയിലും കൂടുതൽ ചിത്രങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ ശ്രമം. അതിന്റെ ഭാഗമായി പുതിയൊരു ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് ഈ കൂട്ടായ്മ ഇപ്പോൾ. പുകവലിക്കെതിരെ ഓസ്ട്രേലിയയിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരണത്തിൽ പങ്കാളികളാക്കുന്നതിനു വേണ്ടി ഒരു ഹ്രസ്വചിത്രം തയ്യാറാക്കുകയാണെന്ന് ശ്രീജിത്ത് പറഞ്ഞു.
പിന്നെ ഇപ്പോ ഞങ്ങൾ 2 ആഴ്ച മുമ്പ് വിജയ് ജോസഫിന്റെ കൂടെ ഞങ്ങൾ ഒരു ക്വിറ്റ് സ്മോക്കിംഗ് ക്യാമ്പയിൻ ഒരു 2 മിനിറ്റ് വീഡിയോ ചെയ്തു. അതിപ്പോ എഡിറ്റിംഗ് ഇതിലാണുള്ളത്. കഥ ഞാൻ പറയാൻ പാടില്ല, കാരണം നമ്മളിത് റിലീസ് ചെയ്തില്ലല്ലോ സാധനം. അപ്പൊ ഒരു ഞങ്ങളിപ്പോ എങ്ങനെ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഒരു മ്യൂസിക്കും ഒരു ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ ചെയ്തിരിക്കുന്ന വിജയ്. ഞങ്ങൾ വേറെയും ബജറ്റ് ഇതിനു വേണ്ടിയിട്ട് ഫണ്ടിങ് ഓപ്ഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ക്യാൻസർ കൗൺസിൽ പോലെ ഫിലിം ACT അങ്ങനെയുള്ള ഏജൻസികളുടെ അടുത്തേക്ക് പോയി ഫണ്ടിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്.
പ്രവാസി മലയാളികൾ പലയിടത്തും ചലച്ചിത്ര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സജീവമാണ്. ഓസ്ട്രേലിയയിലും ഒട്ടേറെ സംഗീത ആൽബങ്ങളും മറ്റും പുറത്തിറങ്ങിയിട്ടുമുണ്ട്. എന്നാൽ കയ്യിലൊതുങ്ങാത്ത ചിലവും താൽപര്യമുള്ള ആളുകളുടെ കുറവും ഇത്തരം സൃഷ്ടികൾക്ക് വലിയൊരു വെല്ലുവിളിയാണെന്ന് അരുൺ ചന്തു നായർ അഭിപ്രായപ്പെടുന്നു. പക്ഷേ പരിമിതികളും വെല്ലുവിളികളും കണ്ട് പകച്ചു നിൽക്കുന്നവർക്ക് നല്ല ചിത്രങ്ങൾ എടുക്കാനാകില്ല എന്നാണ് ഈ കൂട്ടുകാരുടെ വിശ്വാസം. പ്രതിസന്ധികളുടെ കഥ പറയുമ്പോഴാണ് നല്ല ചിത്രങ്ങൾ ഉണ്ടാകുന്നത്. പ്രതിസന്ധികളിൽ നിന്ന് പാഠം പഠിക്കുമ്പോഴാണ് നല്ല കലാകാരന്മാരുണ്ടാകുന്നതെന്ന് ഇവർ കരുതുന്നു. അതിനാൽ ഓസ്ട്രേലിയൻ മലയാളികളുടെ ജീവിതവും അനുഭവവും പറയുന്ന കുറേയേറെ ചെറുചിത്രങ്ങളുമായി ഇനിയും എത്തുമെന്നാണ് ഇവർ നൽകുന്ന ഉറപ്പ്.
SBS റേഡിയോ 700 കോടി കഥകൾ എണ്ണിത്തീർക്കാൻ ഇനിയും.